പ്രാർത്ഥിക്കാമേ. കരുണയുള്ള ദൈവമേ, നിന്റെ വാതിൽ ഞങ്ങളുടെ അപേക്ഷയുടെ സ്ഥലം മുമ്പിൽ നോന്നണോ നിൽക്കുന്നവരുടെ ആവശ്യം എന്ന് വിരോധിക്കരുതേ. ദൈവമേ, ഞങ്ങളുടെ ബലഹീനതയുടെ സഹായത്തിനായിരുന്നു വിളിക്കുന്നു. നല്ലവനെ, ഞങ്ങളുടെ അപേക്ഷയുടെ സ്ഥലം കേട്ട് നിന്റെ അനുഗ്രഹം ദൈവമായ കർത്താവേ, കൃപയിൽ സമർപ്പിക്കുന്നു. ഗൃഹമായി ഒന്ന് ചേരുവാൻ തക്കുന്ന ദൈവമേ, അവിടുന്ന് സഹായിക്കണവേ. ഇന്നത്തെ ക്ലാസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അവിടെ നിയന്ത്രിക്കണമേ. ദൈവമേ, അവിടുത്തെ കുരിശിന്റെ മറുപടി നടക്കണമേ. ഞങ്ങൾ കേൾക്കുകയും പഠിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ അനുഗ്രഹത്തോടെ സ്വീകരിക്കാൻ തക്കൊണ്ടും ദൈവമേ, ഞങ്ങളെ സഹായിക്കണമേ. നല്ല നിലത്ത് വീണ വിത്ത് പോലെ 30, 60, 100 വരട്ടെയായിട്ട് അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ ദൈവമേന്റെ ആഗ്രഹം. ആദ്യോടെന്റെ കൃപ വ്യാപരിക്കണമേ. പറഞ്ഞപോലെ പ്രസ്ഥാനത്തിന് മുഴുവനായി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവിടെ എവിടെയായിരുന്നു ഇന്നത്തെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവരെ ഓർക്കുന്നു. ദൈവമേ, പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഇത് സംബന്ധിപ്പാൻ ദൈവമേ ഉടനെ ആക്കണമേ. നിങ്ങൾ കേൾക്കുന്ന വചനങ്ങൾ മാനുഷികമല്ല എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് തരണമേ. ദൈവാത്മാവിൽ സ്വീകരിപ്പാൻ ദൈവമേ സഹായിക്കും. ഞാൻ അനുഭവത്തിൽ വന്നു അനുഭവത്തിൽ നിങ്ങളോട് സഹായിക്കണമേ. ദൈവമേ, പ്രാർത്ഥന നയിക്കുന്ന ദാസിയെ ഓർക്കുന്നു. ദൈവമേ, അനുഗ്രഹത്തോടെ അവിടുത്തെ ജീവന്റെ വചനങ്ങളെ ജീവിച്ച് തരുവാൻ തക്കുന്നു പ്രാർത്ഥി കൊടുക്കണമേ. ദൈവാത്മാവിടെയാണമേ ആദ്യോടൊന്നും കൃപയാഗ്രഹിക്കുന്നു. അല്പസമയോടുത്ത് സന്നിധിയിൽ നിങ്ങളായിരിക്കുന്നു. നിങ്ങളുടെ ഇടപെടുന്ന നിമിഷങ്ങളാക്കി തീർക്കുവാൻ കൃപയും സഹായിക്കണമേ. കൃപയിൽ പൊതിയണമേ. ഞങ്ങൾ നിനക്ക് നിന്റെ പിതാവും നിന്റെ പരിശുദ്ധ സഹായിക്കും എന്നാളും സ്വീകരിക്കാനായിട്ട് തന്നെ.
ബഹുമാനപ്പെട്ട അച്ഛൻ, ശാന്തമാമ, ചേച്ചി, സ്നേഹമുള്ള സഹോദരിമാരി, ഏകദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാക്കട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മള് 1-ഉം 2-ഉം രാജാക്കന്മാരുടെ 1 രാജാക്കന്മാർ 1-ഉം 2-ഉം ചാപ്റ്ററുകൾ പഠിച്ചത്. ഹലോ,
കേക്കോ?
ഹലോ, കേക്കോ? 1-ഉം 2-ഉം ഓ അമ്മമ്മേ, 1-ഉം 2-ഉം ചാപ്റ്ററുകളാണ് പഠിച്ചത്. ഇന്ന് 3-ഉം 4-ഉം അതുപോലെ തന്നെ 5:1-12 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാമെന്ന് ആഗ്രഹിക്കുന്നത്. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 2-ാമത്തെ ഭാഗത്തിൽ ശലോമോന്റെ പ്രാർത്ഥനയും ജ്ഞാനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥനയും അതിന് യഹോവയായ ദൈവം നൽകുന്ന മറുപടിയും, അങ്ങനെ അത് യഹോവയായ ദൈവം ശലോമോന് കൊടുക്കുന്നതും, ശലോമോന്റെ ജ്ഞാനവും മഹത്വവും അറിയിക്കുന്നതായിട്ടുള്ളതായ സംഭവങ്ങളും ആണ് ഈ 3-ഉം 4-ഉം 5 മുതൽ 12 വരെയുള്ളതായ ഭാഗങ്ങളിൽ, 5-ാം അധ്യായത്തിന്റെ 1 മുതൽ 12 വരെയുള്ള ഭാഗങ്ങളിൽ കാണുന്നത്. 13-18 വരെ കൊണ്ടാണ്, 18 വേഴ്സ് കൊണ്ടാണ് 5-ാം അധ്യായം അവസാനിക്കുന്നത്. അവിടെ നമുക്ക് ദേവാലയത്തിന്റെ പണിയാണ് ആരംഭം. 2-ാം ഭാഗം കാണുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചപ്പോൾ ഒരുപക്ഷെ ഞാൻ മെൻഷൻ ചെയ്യപ്പെടാതെ പോയ ഒരു കാര്യമാണ്, എന്തായിരുന്നു ഈ അദോനിയാവിന്റെ പാപം എന്നുള്ളത്
പലപ്പോഴും.
Thank you.
രണ്ടാമതിയാണ്
അല്ല അത് ഇത്ര വരെ പോസ് ചെയ്തിരിക്കുക കേട്ടോ
ആദ്യം വിളിച്ചത് ഇത് രണ്ടാമത് വിളിക്കാൻ പറഞ്ഞു
അല്ല അത് ഇപ്പൊ പറയുന്നില്ല കേട്ടോ കുട്ടി
ആ
ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യുക
ആ വെയിറ്റ് ചെയ്യുക
എല്ലാവരും ക്ഷമയോടെ കാത്തിരിക്കുന്നതിന് വളരെ നന്ദി. അച്ഛൻ ട്രൈ ചെയ്യാണ് കണക്ഷൻ കിട്ടാൻ വേണ്ടി. ഡിസ്റ്റർബൻസ് ഒരുപാട് വരുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒരു രണ്ട് മിനിറ്റിന് അച്ഛന് കിട്ടുന്നതായിരിക്കും. സെൽഫോണിൽ കൂടെ ആദ്യം സംസാരിക്കുക, അതുകൊണ്ടാണ് മറ്റു ഡിസ്റ്റർബൻസ് വന്ന്. അച്ഛൻ കേക്കാവോ? ഇപ്പൊ ഡിസ്റ്റർബൻസ് ഇല്ല. മനോജ് ഞാൻ ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, എന്തെങ്കിലും ചെയ്യുമായിരിക്കും, അറിയല്ല.
ഹലോ മാമ, എന്നാ കണ്ടിന്യൂ ചെയ്യാമേ? അദോനിയാവിന്റെ പാപം എന്തായിരുന്നു എന്നൊരു സംശയം തോന്നിയേക്കാൻ കാരണം ശലോമന്റെ അമ്മയായ ബത്ഷേബ ആ ഒരു റിക്വസ്റ്റ് ചെന്ന് ശലോമനോട് പറയുവാൻ തക്കവണ്ണം രാജമാതാവ് അനുവാദം രാജമാതാവിന്റെ അനുവാദം ഉണ്ടായിരുന്നു. അപ്പൊ പിന്നെ എന്താണെന്നുള്ള ഒരു സംശയം തോന്നിയാൽ അതിന് പണ്ഡിതന്മാർ നൽകുന്ന ഒരു ഉത്തരം എന്നുള്ളത് അഭിഷക് ശൂന്യകാരത്തിയായ അഭിഷകിനെ പ്രവീത് രാജാവ് വിവാഹം കഴിച്ചിരുന്നു എന്നാണ്. അപ്പോ പിതാവിന്റെ ഭാര്യയെ മകൻ ഭാര്യയെ വീണ്ടും യഹൂദന്മാരുടെ പാരമ്പര്യത്തിൽ വലിയ പാപമായിരുന്നു. അപ്പോ ശലോമോൻ രാജാവ് അദോനിയാവിനെ വധിക്കുവാനുള്ള കൽപ്പന കൊടുക്കുവാനുള്ള ഒരു കാരണം അതാണ്. പിന്നെ രണ്ടാമതായിട്ട് ബത്ഷേബയോട് ശലോമോൻ രാജാവ് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാണ് അഭിഷകിനെ മാത്രം ചോദിക്കുന്നത്, രാജ്യത്വം ചോദിക്കരുതോ എന്ന് പറയുന്നുണ്ട്. അതിന്റെ കാരണം അദോനിയാവ് വളരെ കണ്ണിങ്ങായിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പോ ദാവീദ് രാജാവിന്റെ ഭാര്യയായ അഭിഷകിനെ സ്വന്തം ഭാര്യയായിട്ട് ലഭിക്കുമ്പോ അതുവഴി അങ്ങനെ ഭാര്യയെ രാജാവ് അതുവഴി ആ ഭരണത്തിലേക്ക് കൂടി കയറാമെന്നുള്ള ഒരു ബുദ്ധിയും അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് എന്തിനാ രാജ്യത്വം തന്നെ ചോദിക്കരുതോ എന്ന് ശലോമോൻ ചോദിക്കുന്നത്. പിന്നെ മറ്റൊരു കാര്യം, ഈ യോവാബിനെ യാഗപീഠത്തിന്റെ കൊമ്പ് പിടിച്ചിട്ടും യോവാബിനെ കൊന്നുകളയുന്നത് എന്താണെന്നുള്ളത്. ഇപ്പം യാഗപീഠത്തിന്റെ കൊമ്പ് പിടിച്ചു കഴിഞ്ഞാൽ കൊല്ലുകയില്ല, അതുകൊണ്ടാണ് ശലോമോൻ രാജാവ് അവനെ പുറത്തേക്ക് കൊണ്ടുവരുവാനായിട്ട് ഉത്തരവിടുന്നത്. പക്ഷെ ബെനായാവ് പുറത്തേക്ക് വിളിക്കുമ്പോൾ യോവാബ് പറയുന്നത് ഞാൻ ഇവിടെ തന്നെ കിടന്ന് മരിക്കുമെന്നും, അങ്ങനെ സ്വയം മരണം ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്ന ഒരാളെ പ്രൊട്ടക്ട് ചെയ്യുകയില്ല ആ യാഗപീഠത്തിന്റെ കൊമ്പ്. അങ്ങനെയാണ് അവരുടെ രീതി. അപ്പൊ അതുകൊണ്ട് അതിലെ യോവാബിനെ വധിക്കുന്നതിലും ഒരു രീതി കേട്, അവിടെയുള്ള ആ ഒരു വന്നി അവിടെ ഉണ്ടായിരുന്ന ആ ഒരു പ്രാക്ടീസിന് അത് എതിരല്ലായിരുന്നു നമുക്ക് മനസ്സിലാക്കും. ഇപ്പം കർത്താവിന്റെ ശിഷ്യനായ യൂദ യേശുദാനെ ഒറ്റിക്കൊടുക്കുമ്പോഴും തിരിഞ്ഞ പാപബോധം വന്ന് ജീവനിലേക്ക് കടക്കാനുള്ള ഒരു അവസരം ഉണ്ടായിട്ട് പോലും അദ്ദേഹവും പോയി ആത്മഹത്യ ചെയ്യുക, സ്വയം മരണം ഏറ്റെടുക്കുകയാണ്. അതിന് പിന്നീട് രക്ഷയില്ല എന്നുള്ളതാണ് യഹൂദന്മാരുടെ രീതി. ഏതായാലും ഇനി നമ്മള് മൂന്നാം അധ്യായം അതിന്റെ 1 മുതൽ 3 വരെയുള്ള വേഴ്സിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു. അൻപതൻ ശലോമോൻ മിസ്രയീം രാജാവായ ഫറവോനോട് സംബന്ധം കൂടി ഫറവോന്റെ മകളെ വിവാഹം ചെയ്തു. തന്റെ അരമനയും യഹോവയുടെ ആലയവും മിസ്ലേമിന് ചുറ്റും മതിലും പണിത് തീരുവോളം അവളെ ദാവീദിന്റെ നഗരത്തിൽ കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്നാൽ ആ കാലം വരെ യഹോവയുടെ നാമത്തിൽ ഒരു ആലയം പണിയാതെ ഇരുന്നത് കൊണ്ട് ജനം പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിച്ചു പോന്നു. ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. എങ്കിലും അവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുകയും രൂപം ചെയ്തു. അതിനകത്ത് ശലോമോൻ അടുത്ത രാജ്യമായ ഈജിപ്തിലെ അല്ലെങ്കിൽ മിസ്രയീമിലെ ഫറവോ രാജാവിന്റെ മകളെയാണ് വിവാഹം കഴിക്കുന്നത്. എന്നിട്ട് അവളെ ദാവീദിന്റെ നഗരത്തിലാണ് പാർപ്പിച്ചത്. ദാവീദിന്റെ നഗരം എന്ന് പറയുന്നത് സിയോൺ നഗരമാണ്. 1 ദിനവൃത്താന്തം 11:5 പറയുന്നുണ്ട് ദാവീദ് സിയോനെ ദാവീദിന്റെ നഗരം എന്ന് വിളിച്ചിരുന്നുവെന്ന്. അപ്പൊ അവിടെ സിയോണിലാണ് പാർപ്പിച്ചത്. ഈ വിവാഹം ദൈവഹിതം അല്ലായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. കാരണം ഈ പുസ്തകത്തിൽ തന്നെ 1 രാജാക്കന്മാരുടെ 11:4 വാക്യത്തിൽ പറയുന്നുണ്ട്, ശലോമോന്റെ അന്യജാതിക്കാരായ ഭാര്യമാര് ശലോമോന്റെ ദൈവത്തിൽ നിന്നും ശലോമോന്റെ ഹൃദയം അകറ്റിയതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. പറയുന്നുണ്ട് 700 കുലീനപത്നികളും 300 വെപ്പാട്ടികളും ശലോമോൻ ഉണ്ടായിരുന്നു എന്നുള്ളത് പറയുന്നുണ്ട്. ഇപ്പം യഹൂദ പാരമ്പര്യത്തിൽ പുറജാതികളിൽ നിന്നും ഭാര്യ, നമ്മള് യേശാവിന്റെയും യാക്കോബിന്റെയും കഥയിൽ സംഭവം വായിക്കുമ്പോഴും യേശാവിനോട് പിതാവിനും മാതാവിനും ദേഷ്യം തോന്നാനുള്ള കാരണം പുറജാതി സ്ത്രീയെ വിവാഹം കഴിച്ചത്. അപ്പൊ അത് യഹൂദ മര്യാദയ്ക്ക് എതിരായിട്ടുള്ള ഒരു കാര്യം ആയിരുന്നു. ഇത് പിന്നീട് പ്രൂവ് ചെയ്യപ്പെടുന്നുണ്ട് ഈ ശലോമോന്റെ ഹൃദയം ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട്. ഏതായാലും ആ കാലം വരെ ദൈവത്തിന് ആലയം പണിയാതിരുന്നത് കൊണ്ട് ജനം പൂജാഗിരികളിൽ യാഗം കഴിച്ചു രൂപം വെച്ചു എന്നാണ് പറയുന്നത്. അപ്പം പുറജാതികളുടെ പൂജാഗിരികളിലാണ് അവിടെ യാഗം കഴിച്ചു പോകുന്നത്. ഇതും ദൈവത്തിന് അനിഷ്ടത്തിന് കാരണമാണ്. യഹോവയ്ക്കാണ് യാഗം കഴിക്കുന്നത് എങ്കിൽ, എന്നിരുന്നാലും അത് എവിടെയാണ് യാഗം കഴിക്കുന്നത് എന്നുള്ളതിനും നിഷ്കർഷ കൊടുത്തിട്ടുണ്ട്. ഉദാഹരണത്തിന് ദിനവൃത്താന്ത പുസ്തകം 12:5-6 നമ്മൾ വായിക്കുന്നു, നിങ്ങളുടെ ദൈവമായ യഹോവ തന്റെ നാമം സ്ഥാപിക്കേണ്ടതിന് നിങ്ങളുടെ സകല ഗോത്രങ്ങളിൽ വെച്ച് തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിങ്ങൾ തിരുനിവാസ ദർശനത്തിനായിട്ട് ചെല്ലണം. അപ്പൊ ദൈവം തിരഞ്ഞെടുക്കുന്ന ആ സ്ഥലത്ത് വേണം ദൈവത്തിന് യാഗം കഴിക്കുവാൻ. അപ്പൊ ഇങ്ങനെ പൂജാഗിരികളിൽ കഴിക്കാനൊക്കെയില്ല. നമ്മൾ വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൊക്കെ 12-ാം അധ്യായത്തിലും 21-ാം അധ്യായത്തിലും 22-ാം അധ്യായത്തിലും ഒക്കെ കാണുന്നുണ്ട്, അബ്രഹാമിന് ദൈവം പ്രത്യക്ഷനാകുന്നു. അങ്ങനെ ആ ദൈവം പ്രത്യക്ഷമാകുന്ന സ്ഥലത്തൊക്കെയും അവിടെ ദൈവത്തിൻ്റെതായ ഒരു യാഗപീഠം, മറ്റൊരിടത്തല്ല, ദൈവത്തിന്റെ യാഗപീഠം പണിത് അവിടെയാണ് ദൈവത്തിന് യാഗമർപ്പിക്കുന്നത്, അല്ലാതെ മറ്റൊരു യാഗപീഠത്തിലല്ല. 21-ാം അധ്യായത്തിൽ അബ്രഹാം ബേർശേബയിൽ ഒരു പിച്ചില വർഷം നട്ടു, നിത്യദൈവമായ യഹോവയുടെ നാമത്തിൽ അവിടെ വെച്ച് ആരാധന കഴിക്കുന്നു. പ്രത്യേക സ്ഥലം ദൈവനിയോഗത്താൽ ലഭിക്കുന്ന സ്ഥലത്ത് അവർ ആരാധന കഴിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഇവിടെ ആ ഒരു തെറ്റു ചെയ്തു, അതുകൊണ്ടാണ് ആ എങ്കിലും എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു എങ്കിലും 3-ാം വാക്യത്തിൽ അവൻ പൂജാഗിരികളിൽ വെച്ച് യാഗം കഴിക്കുന്നു എന്ന് നമ്മള് വായിക്കുന്നു. പല എക്സാമ്പിൾസ് ഇതിനുണ്ട്. മനശ്ശെയുടെ 2 ദിനവൃത്താന്ത പുസ്തകം 33-ാം അധ്യായത്തില് മനശ്ശെ രാജാവും അന്യദൈവങ്ങളുടെ ബലിപീഠങ്ങളെല്ലാം മാറ്റി പുതിയതായി യഹോവയ്ക്ക് ബലിപീഠങ്ങളെ പണിത് ആണ് അവിടെ ബലിയർപ്പിക്കുന്നത് നമ്മൾ കാണുന്നത്. അപ്പൊ ഈ ഒരു പതിവാണ് പിൻതലമുറകളും തുടർന്നു വന്നത്. ദാവീദ് രാജാവാണെങ്കിൽ ദൈവത്തിനായിട്ട് ആലയം പണിതില്ല എങ്കിലും ആരാധന കഴിക്കുന്ന സ്ഥലത്ത് യാഗപീഠം പണിത് അതിൽ ദൈവത്തിന്റെ പെട്ടകം സൂക്ഷിച്ചു വെച്ച് അവിടെ ആരാധന നടത്തിയതായിട്ട് നമുക്ക് കാണുന്നു. അപ്പം ശലോമോൻ ചെയ്തത് ഇത് ഒരു ദൈവത്തിന് ഇഷ്ടമില്ല, ദൈവത്തിനാണ് പൂജ അർപ്പിച്ചത്, യാഗം അർപ്പിച്ചത്, എങ്കിലും ആ സ്ഥലം അവരുടെ പൂജാഗിരി ആയിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കുക. അപ്പം മനുഷ്യരെ യഹൂദന്മാരായ അവിടെയാണ് ആരാധന കഴിക്കുന്നത്. അപ്പൊ അവരോടൊപ്പം തന്നെ ജനം ചെയ്തത് എന്താണോ അതാണ് ശലോമോനും ചെയ്തത്. അങ്ങനെ ദൈവത്തെ സ്നേഹിച്ചുവെങ്കിലും ചട്ടത്തെ അനുസരിക്കാത്ത ഒരു കാര്യം നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് മൂന്നാം വാക്യത്തിൽ ശലോമോൻ യഹോവയെ സ്നേഹിച്ചു, തന്റെ അപ്പനായ ദാവീദിന്റെ ചട്ടങ്ങളെ അനുസരിച്ച് നടന്നു. അപ്പൊ യഹോവയെ സ്നേഹിക്കുകയും ദാവീദിന്റെ കൽപ്പനകളെ അനുസരിച്ച് നടക്കുകയും ചെയ്തു. അപ്പം ഈ 2 ശമൂവേൽ 12:24 വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, അവൾ ഒരു മകനെ പ്രസവിച്ചു, അവൻ അതായത് ദാവീദ് അവൻ ശലോമോൻ എന്ന് പേരിട്ടു, യഹോവ അവനെ സ്നേഹിച്ചു. അങ്ങനെ യഹോവ ശലോമോനെ സ്നേഹിച്ചു, തന്റെ ജനനത്തിങ്കൽ മുതൽ ശലോമോൻ യഹോവയെയും സ്നേഹിച്ചു. വീണ്ടും ഒന്ന് ദിനവൃത്താന്തം 28:9-10 വാക്യങ്ങളിൽ ദാവീദ് പറയുന്നു, നീയോ എന്റെ മകനെ ശലോമോനെ, നിന്റെ അപ്പന്റെ ദൈവത്തെ അറിയുകയും അവനെ പൂർണ്ണ ഹൃദയത്തോടും നല്ല മനസ്സോടും കൂടെ സേവിക്കുകയും ചെയ്തു. യഹോവ സർവ്വഹൃദയങ്ങളെ പരിശോധിക്കുകയും വിചാരങ്ങളും നിരൂപണങ്ങളും എല്ലാം ഗ്രഹിക്കുകയും ചെയ്തു. നീ അവനെ അന്വേഷിക്കുന്നുവെങ്കിൽ അവനെ കണ്ടെത്തും, ഉപേക്ഷിക്കുന്നുവെങ്കിലോ അവൻ നിന്നെ എന്നേക്കും തള്ളിക്കളയും. അയാൾ സൂക്ഷിച്ചുകൊള്ളുക, വിശുദ്ധ മന്ദിരമായ ഒരു ആലയം പണിവാൻ യഹോവ നിന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നു, ധൈര്യപ്പെട്ട. അപ്പം പിതാവായ ദാവീദിന്റെ മരണത്തിന് മുമ്പായിട്ട് ഒന്ന് ദിനവൃത്താന്തം നമ്മൾ പറഞ്ഞു, ഇത് രണ്ടാമത് എഴുതിയ പുസ്തകമാണ്. അപ്പൊ അതില് ഈ 20 രാജാക്കന്മാരുടെ ദൈവം തന്നെ, യഹോവയായ ദൈവം തന്നെയാണ് നിന്നെ തിരഞ്ഞെടുത്തതെന്ന്. യഹോവ ശലോമോനെ സ്നേഹിച്ചു, ശലോമോൻ തിരിച്ച് യഹോവയെയും സ്നേഹിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ 4 വാക്യത്തിൽ രാജാവ് ഗിബെയോനിൽ യാഗം കഴിപ്പാൻ പോയി, അത് പ്രധാന പൂജാഗിരിയായിരുന്നു. അവിടുത്തെ യാഗപീഠത്തിന് ശലോമോൻ 1000 ഹോമയാഗം അർപ്പിച്ചു. ഗിബെയോനിൽ യാഗം കഴിപ്പാനായിട്ട് പോയി, അവിടെ എത്രയാ 1000 ഹോമയാഗം അർപ്പിച്ചു. ഇപ്പൊ രാജാവിന് ഒത്തവണ്ണമുള്ള ഒരു ഹോമയാഗം തന്നെ, യാഗങ്ങൾ തന്നെയാണ് 1000 ദൈവത്തിനായിട്ട് സമർപ്പിച്ചു. ഇതും 2 ദിനവൃത്താന്ത പുസ്തകം 1 അധ്യായത്തിൽ നമ്മൾ കാണിക്കുന്നുണ്ട്. ശലോമോൻ സർവസഭയുമായി ഗിബെയോനിലെ പൂജാഗിരിക്ക് പോയി. അപ്പൊ ഇവിടെ ദാസനായ മോശ മരുഭൂമിയിൽ വെച്ചുണ്ടാക്കിയ സമാഗമന കൂടാരം അവിടെയായിരുന്നു. അപ്പം ഇത് ദൈവത്തില് യാഗം കഴിപ്പാനുള്ള ഒരു പെർഫെക്റ്റ് പ്ലേസ് ആണ്. അത് ദൈവനിയോഗത്താൽ മോശ പണിത സ്ഥലമാണ്. സമാഗമന വേണ്ടി മോശ ഉണ്ടാക്കിയ സ്ഥലമായിരുന്നു. അപ്പൊ അവിടെയാണിത് പെർഫെക്റ്റ് പ്ലേസിൽ പോയാണ് പിന്നീട് അദ്ദേഹം പൂജ അർപ്പിക്കുന്നത്. 2 ദിനവൃത്താന്തം 1-3 യാഗാർപ്പണത്തെ പറ്റി നമ്മൾ വായിക്കുന്നു. നമ്മളിവിടെ പറഞ്ഞു പൂർണ്ണ മനസ്സാലെ ദൈവത്തിന്, ശലോമോനിവിടെ പൂർണ്ണ മനസ്സാലെയാണ് ദൈവത്തിന് ഈ ഹോമയാഗങ്ങൾ അർപ്പിക്കുന്നത്. അപ്പൊ പൂർണ്ണ മനസ്സാലെ കൊടുക്കുന്നത് ഒരിക്കലും, ദൈവത്തിന് കൊടുക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല എന്ന് നമ്മൾ ഓർത്തിരിക്കണം. പരിശുദ്ധ ശുശ്രൂഷയുടെ കാലത്ത് മഗ്ദലന മറിയം വന്ന് കർത്താവിന്റെ കാല് ഒരു കുടം നിറയെ വെങ്കൽഫർണി നിറയെ എണ്ണയുമായിട്ട് വന്ന് കാല് കഴുകുന്നുണ്ട്. ആ സമയത്ത് ആ വീട്ടുടമയനായ ശിമോന് ചോദിക്കുന്നുണ്ട്, ഇതെന്തിനാണ് ഈ വെറും ചില വെന്തിനെ ഇത് വിറ്റ് ദരിദ്രർക്ക് കൊടുക്കരുതെന്ന് നമ്മൾ 12:5 കാണുന്നുണ്ട്. ഇന്ന് നമ്മുടെ സഭയിലും അല്ലെങ്കിൽ ക്രിസ്ത്യ സഭകളിലൊക്കെ നോക്കുകയാണെങ്കിലും ഈ ഒരു 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 വാഗ്വാദം നമുക്ക് കാണാനുണ്ട്. ദൈവത്തിന് കൊടുക്കുന്നതാണോ നല്ലത്, അവർ ചാരിറ്റിക്ക് കൊടുക്കുന്നത്. അപ്പൊ ദൈവമാണ് രണ്ടാമതാണ് ദരിദ്രർ എന്നുള്ള ഒരു കാര്യം. ദൈവത്തിന് ആ കർത്താവിന് കാല് ആ എണ്ണ കൊണ്ട് കഴുകിയതിനെ കർത്താവ് വിലക്കുന്നില്ല. അപ്പൊ ദൈവത്തിന് പൂർണ്ണ മനസ്സോടെ കൊടുക്കുന്നതിനെ തന്നെയാണ് കർത്താവ് യേശു ക്രിസ്തുവും സപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഈ സമയത്തൊന്ന് ഓർത്തിരിക്കുന്നതല്ല. അത് കഴിഞ്ഞിട്ട് അവിടെ പ്ലേസിൽ യാഗയായ ദൈവം ശലോമോന് പ്രത്യക്ഷപ്പെടുന്നു. ആ 5 വാക്യത്തിൽ വായിക്കുന്നു, ഗിബെയോനിൽ വെച്ച് യഹോവ രാത്രിയിൽ ശലോമോന് സ്വപ്നത്തിൽ പ്രത്യക്ഷനായി, നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് ദൈവം അരുളി ചെയ്തു. അപ്പം രാത്രിയുടെ നിശബ്ദതയിൽ യാഗം അർപ്പിച്ച മനസ്സുള്ളവൻ, മനസ്സോടെ ദൈവത്തിന് യാഗം അർപ്പിച്ച ശലോമോനാണ് യഹോവയായ ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. അത് രാത്രിയിലാണ്. നമ്മൾ രാത്രി കാലങ്ങളിൽ ദൈവം പല പഴയ നിയമ വേദഭാഗങ്ങളിലും കാണാം. സങ്കീർത്തനം 17:3 നീ എന്റെ ഹൃദയത്തെ ചോദന ചെയ്തു, രാത്രിയിൽ നിന്നെ സന്ദർശിച്ചു, നീ എന്നെ പരീക്ഷിച്ചു, ദുരുദ്ദേശമൊന്നും കണ്ടെത്തുന്നില്ല. സംഖ്യയുടെ പുസ്തകം 12:6 എന്റെ വചനങ്ങളെ കേൾപ്പിൻ, നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകനുണ്ടെങ്കിൽ യഹോവയായി ഞാൻ അവന് ദർശനത്തിൽ എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരളി ചെയ്യുകയും ചെയ്യും. മോശയോട് അമോശയാണ് അവിടെ ഉദ്ദേശിക്കപ്പെടുന്ന പ്രവാചകൻ. പിന്നെ ഇയ്യോബിന്റെ പുസ്തകത്തിലും ഉണ്ട്, 13:15-16 ഒന്നോ രണ്ടോ വട്ടം ദൈവം അരളി ചെയ്യുന്നു, മനുഷ്യൻ അത് കൂട്ടാക്കുന്നില്ലതാനും ഗാഢ നിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ അവർ കയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മൂത്രയിടുന്നു. അപ്പം ഇങ്ങനെ ഈ രാത്രി കാലങ്ങളിലും അതുപോലെ തന്നെ സ്വപ്നത്തിലും ഒക്കെ പ്രത്യക്ഷപ്പെടുന്നതായിട്ട് നമ്മള് ദൈവം പ്രത്യക്ഷപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണുന്നു. അതിന്റെ കൂടെ പുറത്താവുന്നത് നമ്മൾ രാത്രിയിലെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ ബുദ്ധിയും നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം തന്നെ ഒരു ലോക്ക്ഡാണ്. നമ്മള് ആത്മാവാണ്, ദൈവം ആത്മാവാണ്, ആത്മാവിന് ആത്മാവിനോടാണ് സംവേദിക്കാൻ പറ്റുന്നത്. അപ്പൊ ആ ഒരു നല്ല സമയത്ത് മാനുഷികമായിട്ടുള്ള ബുദ്ധിയും പഞ്ചേന്ദ്രിയങ്ങളും ഒക്കെ അടങ്ങിയിരിക്കുന്ന സമയത്ത് ദൈവം സംസാരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വീണ്ടും സങ്കീർത്തനം 16:7 പറയുന്നുണ്ട്, രാത്രികാലങ്ങളിൽ എന്റെ അന്തരംഗം എന്നെ ഉപദേശിക്കുന്നു എന്ന് കവിരാജാവ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം എല്ലാം ഈ രാത്രികാലങ്ങളിലാണ് നമ്മൾ ഓർത്തിരിക്കുക. അതുപോലെ തന്നെ തെറ്റായ ചില സ്വപ്നങ്ങളും രാത്രികാലങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. അതായത് സഭാപ്രസംഗി 5:3-7 വാക്യങ്ങളിൽ അത് ശലോമോൻ പറയുന്നുണ്ട്. എനിഹൗ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുത്തിട്ട് യഹോവയായ ദൈവം പറയുന്നത് വേണ്ടുന്ന വരം ചോദിച്ചുകൊള്ളാൻ പറയുന്നു. നിനക്ക് എന്താണ് വരം വേണ്ടതെന്ന് ചോദിച്ചുകൊള്ളാൻ പറയുന്നു. അപ്പം ഇവിടെ ശലോമൻ പറയുന്നതായ മറുപടി, എന്റെ അപ്പനായ ദാവീദ് എന്ന നിന്റെ ദാസൻ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും കൂടെ നിന്റെ മുമ്പാകെ നടന്നതിന് ഒത്തവണ്ണം നീ അവന് വലിയ കൃപ ചെയ്യും. ഈ വലിയ കൃപ അവനായി പാലിക്കുകയും ഇന്നുള്ളത് പോലെ അവന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ അവനൊരു മകനെ നൽകുകയും ചെയ്തിരിക്കുന്നു. എന്റെ ദൈവമായി പിന്നീട് ശലോമൻ അപ്പൊ അത് പറയുമ്പോ ഈ അടുത്ത യഹോവേ, നീ അടിയനെ ഇപ്പോൾ എന്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു, ഞാനോ ഒരു ബാലകനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല, നിതിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തവും എണ്ണവും കണക്കുമില്ലാത്തതായ ഒരു മഹാജാതിയായ നിന്റെ ജനത്തിന്റെ മധ്യേ അടിയൻ ഇരിക്കുന്നു. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജ്ഞാനത്തിന് ന്യായപാലനം ചെയ്യുവാൻ നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം എനിക്ക് തരയണമേ. അതുകൂടാതെ നിന്റെ ഈ വലിയ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ ആർക്ക് കഴിയും? ഇതായിരുന്നു ശലോമോന്റെ യഹോവയായ ദൈവത്തോടുള്ളതായ മറുപടി. അപ്പൊ വേറൊന്നും ചോദിക്കുന്നില്ല. ഈ യഹോ യെശയ്യ പ്രവാചകന്റെ പുസ്തകം 7:12 നമ്മൾ പറഞ്ഞു, ഞാനൊന്നും ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയില്ല. ദൈവത്തോട് വളരെ അടുത്ത് കഴിയുമ്പോൾ നമ്മൾ കാണുന്നതായ ഒരു കാര്യം ഇതാണ്, ഞാനൊന്നും ചോദിക്കുകയില്ല, യഹോവയെ പരീക്ഷിക്കുകയില്ല. യോഹന്നാന്റെ സുവിശേഷം 16:23 നമ്മൾ വായിക്കുന്നുണ്ട്, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല, ഞാൻ കുറഞ്ഞു വന്ന് കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോകും, അപ്പൊ നിങ്ങൾക്ക് ദുഃഖമുണ്ട്, അപ്പൊ നിങ്ങൾ വിഷമിക്കണ്ട, നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും, നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയില്ല, അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല എന്ന് കർത്താവായ തമ്പുരാൻ തന്റെ സ്നേഹന്മാരോട് പറയുന്നില്ല. അതായത് ദൈവത്തോട് അത്രമാത്രം അടുത്ത ബന്ധത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ നമുക്ക് പിന്നീട് ആവശ്യങ്ങളില്ല എന്നുള്ളത് അറിയുന്നു. അവിടെ നമുക്ക് പിന്നെ ആവശ്യം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയിൽ നമ്മൾ നടക്കുകയാണ്, അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. ഇതന്നെയാണ് ശലോമോനിൽ ഇവിടെ ചോദിക്കുന്നത്. അപ്പം ദൈവ പൂർണ്ണ മനസ്സോടെ യഹോവയായ ദൈവത്തിന് പൂർണ്ണമായിട്ട് മനസ്സിനെ യാഗമായിട്ട് അർപ്പിച്ച ഒരു ഭക്തന്റെ മറുപടിയാണിത്. അപ്പൊ പരിശുദ്ധാത്മാവിനെ എനിക്ക് തരിക, ഞാൻ വിവേചിച്ചറിയുവാനുള്ള കഴിവും മനസ്സിനില്ല, അത് ദൈവം തരണം എന്നുള്ളതാണ് ശലോമോൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. ഇതുപോലെ അതുപോലെ തന്നെ ദാവീദ് രാജാവും പറയുന്നുണ്ട് സങ്കീർത്തനം 116:16 ദാവീദിന്റെ ദൈവം എന്ന് നമുക്കാണ്, യഹോവേ ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും ദാസിയുടെ മകനുമാകുന്നു. 119:125 വാക്യത്തെ പറയുന്നു, ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ സാക്ഷ്യങ്ങളെ ഗ്രഹിപ്പാൻ എനിക്ക് വിട്ടു നൽകുകയാണ്. അപ്പൊ ഈ ഒരു വിനയപ്പെടൽ നമുക്ക് എല്ലാ യഥാർത്ഥമായ ഭക്തരിലും കാണാനായിട്ട് സാധിക്കും. ഇതുകൊണ്ട് തന്നെയാണ് ഇന്നാണ് നമുക്ക് ആവശ്യം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ നമസ്കാരങ്ങളിലെല്ലാം ഈ സങ്കീർത്തനങ്ങൾ ഈ മസ്മൂറകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഹൃദയത്തിനുണ്ടാവേണ്ട ഭാവം, ഞാനൊന്നുമല്ല, എനിക്കൊന്നും തിരിച്ചറിയ നടത്തണമേ എന്നുള്ളതാണ്. അപ്പൊ സൊലോമോന്റെ വളരെ വ്യക്തമായിട്ടുള്ള ആ പ്രാർത്ഥന, അതാണ് 7 മുതൽ 9 വരെയുള്ളതായ കാര്യം. സൊലോമൻ തന്നെ ഇത് വീണ്ടും പറയുന്നുണ്ട് സ്വരത്തു വാക്യങ്ങളിലൊക്കെ, യഹോവയല്ലോ ഞാനും നൽകുന്നത്, അവന്റെ വായിൽ നിന്ന് പരിജ്ഞാനവും വിവേകവും വരുന്നു. അപ്പൊന്നത് യഥാർത്ഥത്തിൽ ദൈവജ്ഞാനം, അതാണ് യഥാർത്ഥമായിട്ടുള്ള ജ്ഞാനം. മനുഷ്യന്റെ അറിവ് യഥാർത്ഥമായ ജ്ഞാനത്തിൽ നിന്നും വ്യത്യസ്തമാണ്. മനുഷ്യന്റെ അറിവിന് പരിമിതികളുണ്ട്, എന്നാൽ ദൈവത്തിന്റെ ജ്ഞാനത്തിന് അത് പെർഫെക്റ്റ് ആണ് എന്നുള്ളത്. പുതിയ നിയമത്തിൽ യാക്കോബ് ശ്ലീഹാസന്റെ ലേഖനത്തിൽ 1 അധ്യായം 5 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഒരുത്തന് ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ കൽപ്പിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കും. അപ്പൊ നമ്മള് ഇത് അതായിട്ടുള്ളതായ നോളജ് എന്ന് പറയുന്നത് അറിവ് മാത്രമാണ്, അത് ഈ ജ്ഞാനത്തിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മൾ ഓർക്കുക. അതിൽ മാത്രം ലോകത്തിന് വേണ്ടി മാത്രമുള്ളതാണ്. കത്തോലിക്ക സഭയില് പുരോഹിതന്മാരുടെ മധ്യസ്ഥനായിരിക്കുന്ന രചനുണ്ട് ഫാദർ ജോൺ ബിയാനി എന്ന് പറയുന്ന, അദ്ദേഹം ലോകപരമായിട്ട് ഒരു തിരുമണ്ഡൻ എന്ന് വിളിക്കാവുന്നതാണ്. ഈവൻ അദ്ദേഹത്തിന്റെ സെമിനാരിയിലെ പരീക്ഷയിൽ പോലും അദ്ദേഹത്തിന് ജയിക്കുവാനായിട്ട് പറ്റിയില്ല. അങ്ങനെ അധികാരികള് ഒരു അടിസ്ഥാനം കൊടുക്കുന്നതിൽ നിന്ന് പോലും അദ്ദേഹത്തെ മാറ്റി നിന്ന് നിർത്തിയിട്ട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ മറ്റാരും ഏറ്റെടുക്കാൻ ഇല്ലാതെ അത്രമാത്രം പ്രശ്ന സങ്കീർണമായിട്ടുള്ള ഒരു ഇടവകയിലാണ് അദ്ദേഹം ശുശ്രൂഷ അനുഷ്ഠിച്ചത്. പക്ഷെ അവിടെ ആളുകളെ മാനസാന്തരപ്പെടുത്തിക്കൊണ്ട് ദൈവത്തിന് വേണ്ടി ആത്മാക്കളെ നേടിക്കൊണ്ട് അദ്ദേഹം തന്റെ ശുശ്രൂഷ വർദ്ധിപ്പിച്ചു. തിരുമണ്ഡനായ ഈ മനുഷ്യൻ അങ്ങനെ പുരോഹിതന്മാരുടെ മധ്യസ്ഥനായ പ്രാർത്ഥന നിർവഹിക്കുന്ന വ്യക്തിയാണ് ജോൺ ബിയാനി എന്ന് പറയുന്നത്. ഇപ്പം ഇതാണ് ദൈവത്തിന്റെ ജ്ഞാനം. അതിനകത്ത് നമ്മൾ ആരുമല്ല, നമ്മളൊന്നുമേ അല്ല എന്നുള്ള തിരിച്ചറിയൽ ചെലവും ഉണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം 6:33 വാക്യത്തിൽ കർത്താവ് തന്നെ പറയുന്നുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുന്ന അതോടുകൂടി നിങ്ങൾക്ക് എല്ലാം ലഭിക്കും. അപ്പൊ ഇവിടെ ചെലവോൺ അവന്റെ രാജ്യവും നീതിയുമാണ് അന്വേഷിച്ചത്. നീ അങ്ങനെ ചോദിക്കുന്ന ഒന്നും ഒരു റിക്വസ്റ്റ് ചോദിക്കുന്നത് എന്താ ജ്ഞാനമല്ല എന്ന് തന്നെ സുദർശവാക്യങ്ങൾ 7 അധ്യായത്തിൽ ചെലവൻ പറയുന്നുണ്ട്. അപ്പം നമ്മൾ വിചാരിക്കും കർത്താവ് നിങ്ങൾ രാജ്യത്തിൽ നിന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പാൻ നിങ്ങൾ കണ്ടെത്തും എന്നുള്ള ജോസിലൊപ്പം നമ്മൾ റിക്വസ്റ്റ് ചെയ്യുന്നതിന് എന്താണ് തടസ്സം? ആ കർത്താവ് തന്നെയാണ് ഗെത്സെമനെ തോട്ടത്തിൽ ഒരു റിക്വസ്റ്റ് നടത്തിയിട്ട് അല്ല എന്റെ ഇഷ്ടമാണ് എനിക്ക് മതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഭൂമിയിലെ കഷ്ട അനുഭവങ്ങളിൽ നമ്മൾ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ പോലും ദൈവത്തിൽ പൂർണ്ണമായിട്ടും സമർപ്പിച്ചു കൊടുക്കുന്ന അവസ്ഥ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഇവിടെ ശലോമോന്റെ പ്രാർത്ഥനയിലൊക്കെ. പക്ഷെ ഇത് ചോദിച്ചതുകൊണ്ട് ശലോമോന് ശലോമോന്റെ ആവശ്യം യഹോവയായ ദൈവത്തിന് വളരെ ഇഷ്ടമായി. യഹോവയായ ദൈവം നൽകുന്ന മറുപടി ഇതാണ്, നിത്യ ദീർഘായുസോ സമ്പത്തോ ശത്രു സംഹാരമോ ഒന്നും അപേക്ഷിക്കാതെ ന്യായപാലനത്തിനുള്ള വിവേകം എന്ന ഈ കാര്യം മാത്രം അപേക്ഷിച്ചതുകൊണ്ട് ഞാൻ നിന്റെ അപേക്ഷ പ്രകാരം ചെയ്തിരിക്കുന്നു. ജ്ഞാനവും വിവേകവും ഉള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. നിനക്ക് സമനായവൻ നിനക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല, നിനക്ക് സമനായവൻ നിന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഇതിനും പുറമെ നീ അപേക്ഷിക്കാത്തതായ സമ്പത്തും മഹത്വവും കൂടെ ഞാൻ നിനക്ക് തന്നിരിക്കുന്നു. അപ്പൊ അതാണ് നീ മുമ്പേ അവന്റെ രാജ്യവും നീതിയും അന്വേഷിച്ചു അതോടുകൂടി നമുക്ക് എല്ലാം ലഭിക്കും. പക്ഷെ ആ എല്ലാം ലഭിക്കുന്ന സമ്പത്തോ അതുപോലെ തന്നെ ഞാൻ സമ്പത്തോ ശത്രു സംഹാരമോ ദീർഘായുസോ ഒക്കെ നമ്മൾ ആഗ്രഹിച്ചുകൊണ്ടാണ് നിന്റെ ഇഷ്ടം തരണേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ ആ പ്രാർത്ഥനയിൽ അർത്ഥമില്ല. കാരണം നമ്മളുടെ ഉള്ളിൽ മറ്റേ ആഗ്രഹം ചെലവില്ല. യഥാർത്ഥമായിട്ടും പ്യുവറായിട്ട് ദൈവത്തിന്റെ ജ്ഞാനത്തിന് വേണ്ടി അപേക്ഷിക്കുന്നവർക്കാണ് ദൈവം ഇപ്രകാരം സകലതും കൊടുക്കുന്നത് എന്ന് അതിനോടൊപ്പമാണ് ഇത് ലഭിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. എന്നിരുന്നാലും സലോമോനെ ദൈവം വളരെയധികം അനുഗ്രഹിക്കുന്നുവെന്ന ഒരു വാഗ്ദാനം സത്യം ചെയ്തതാണ് സലോമോനോട്. അതിനനുസരിച്ച് തന്നെ ആയിട്ടുള്ളതായെല്ലാം സലോമോനിൽ ലഭിക്കുന്നു. സദർശവാക്യങ്ങളിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ജ്ഞാനത്തിന്റെ വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. തന്റെ എക്സ്പീരിയൻസിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം സദർശവാക്യങ്ങൾ കുറിക്കുന്നത്. ജ്ഞാനത്തിന്റെ വലം കൈയിൽ ദീർഘായുസ്സും ഇടം കൈയിൽ ധനവും മാനവും ഇരിക്കുന്നു. അപ്പം ഒരു രാജാവും നിനക്ക് തുല്യനാകുകയില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലേക്ക് തന്നെ സലോമോൻ എത്തിച്ചേരുന്നു. പക്ഷേ ദീർഘായുസ്സിനായിട്ട് യഹോവയായ ദൈവം ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, ദാവീദിനെ പോലെ കൽപ്പനകൾ പ്രമാണിച്ചാൽ. ദീർഘായുസ്സിന്റെ കണ്ടീഷൻ പറയുന്നുണ്ട്, അപ്പനായ ദാവീദ് നടന്നതുപോലെ നീ എന്റെ ചട്ടങ്ങളും കൽപ്പനകളും പ്രമാണിച്ച് എന്റെ വഴികളിൽ നടന്നാൽ ഞാൻ നിനക്ക്. അപ്പൊ അതൊരു കണ്ടീഷനാണ്, നമുക്ക് ദീർഘായുസ് കിട്ടട്ടെ, നമുക്ക് നമ്മൾ ദൈവത്തിന്റെ വഴികളിൽ നടക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ. അതിന് ശേഷം മടങ്ങി വന്ന് സലോമോൻ 15-ാം അധ്യായത്തിൽ വായിക്കുന്നു, സലോമോൻ ഉറക്കം ഉണർന്നപ്പോൾ അത് സ്വപ്നം എന്ന് കണ്ടു. പിന്നെ അവൻ യെരൂശലേമിലേക്ക് മടങ്ങി വന്ന് യഹോവയുടെ മുമ്പാകെ നിന്ന് ഹോമയാഗങ്ങൾ കഴിച്ച് സമാധാനയാഗങ്ങളും അർപ്പിച്ചു, തന്റെ സകല ഭൃത്യന്മാർക്കും ഇരുന്ന് കഴിച്ചു. അപ്പൊ ഹോമയാഗങ്ങൾ മാത്രമല്ല സമാധാന യാഗങ്ങളും കഴിച്ചു. അപ്പൊ പൂർണ്ണമായിട്ടും നന്ദി നിറഞ്ഞ ഒരു ഹൃദയം നമുക്കിവിടെ സലോമോനിൽ കാണാൻ സാധിക്കും. 2 ശമൂവേൽ 7:17 ദാവീദ് പറയുന്നുണ്ട്, കർത്താവായ യഹോവേ നീ എന്നെ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ ആർ, എന്റെ ഗൃഹവും എന്തുള്ളൂ. കർത്താവേ കർത്താവായ യഹോവേ ഇതും പോരാ എന്ന് നിനക്ക് തോന്നിയിട്ട് വരുവാനുള്ള ദീർഘകാലത്തേക്ക് അടിയന്റെ ഗൃഹത്തെ കുറിച്ചും ഞാൻ എന്ന് ദാവീദ് രാജാവ് പറയുന്നുണ്ട്. അത് നീ ഇവിടെ സംഭവിച്ചത് സലോമോനെ വളരെ മഹത്വമുള്ളവനായ ഒരു രാജാവായിട്ട് ദൈവം മാറ്റുന്നു. അങ്ങനെ നമ്മൾ കണ്ടു, ഉറക്കമുണർന്നപ്പോൾ പലപ്പോഴും ഉറക്കത്തിൽ സ്വപ്നത്തിലാണ് ദൈവം പ്രത്യക്ഷപ്പെടുന്നത്. യിരെമ്യാവിന്റെ പ്രവചനം 31:26 ദാഹിച്ചിരിക്കുന്നവനെ ഞാൻ തണുപ്പിക്കും, വിശന്ന് ക്ഷീണിച്ചിരിക്കുന്നവനെ ഏവനും ഞാൻ തൃപ്തി വരുത്തും, ഇതിങ്കൽ ഞാൻ ഉണർന്ന് എന്റെ നിദ്ര എനിക്ക് സുഖമായിരുന്നു എന്ന് കണ്ടു. അങ്ങനെ നിദ്രയിൽ ദൈവം പ്രത്യക്ഷപ്പെടുന്നതെല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ അത്രയും കാര്യങ്ങൾ, ഒന്നാമത് സലോമോന്റെ മിത്രേമ്യ യുവതിയുമായിട്ടുള്ള വിവാഹം, പിന്നെ സലോമോന്റെ പ്രാർത്ഥന, ദൈവം യാഗം അർപ്പിക്കുന്നു, ഹോവയായ ദൈവം പ്രത്യക്ഷപ്പെടുന്നു, തൻ വരം ചോദിച്ചുകൊള്ളാൻ ആവശ്യപ്പെടുന്നു, അവരം ചോദിക്കുന്നു, അത് ലഭിക്കുന്നു. തുടർന്ന് നന്ദി നിറഞ്ഞ സ്തോത്രം നിറഞ്ഞ മനസ്സോടുകൂടി ഹോവയ്ക്ക് ഹോമയാഗവും സമാധാനയാഗവും സലോ. പിന്നീട് 16-28 ഭാഗങ്ങളിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഭവമാണ് അവിടെ പറയുന്നത്. സലോമോന്റെ ജ്ഞാനത്തെ പ്രകീർത്തിക്കുന്ന അല്ലെ വിളിച്ചോതുന്നതായിട്ടുള്ള ഒരു സംഭവം, രണ്ട് സ്ത്രീകളുടെ, ഞാൻ വായിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം ആ കഥ എന്താണെന്നുള്ളത്. അപ്പൊ ഈ സ്ത്രീകളിൽ ആ സ്ത്രീകളുടെ ജീവിതത്തെ പറ്റിയൊക്കെ നമുക്ക് നോക്കുമ്പോൾ അറിയാം, വാത്സല്യം, മക്കൾ ഒരു സ്ത്രീക്ക് കുഞ്ഞിനോട് യാതൊരു വാത്സല്യവുമില്ല. ഇതൊക്കെ ഒരു കാലത്തിന്റെ, അന്ത്യകാലത്തിന്റെ ഒരു ലക്ഷണമായിട്ടാണ് 2 തിമോത്തിയോസിൽ പൗലോസ് അപ്പോസ്തലൻ 3:1 അന്ത്യകാലത്ത് മനുഷ്യർ സ്വപ്നീകളും ദിവ്യാഗികളും ഒക്കെ ആയിരിക്കുന്നതോടൊപ്പം വാത്സല്യമില്ലാത്തവരുമായി തീരുന്ന, കുഞ്ഞുങ്ങളോട് വാത്സല്യമില്ലാത്തവരായി തീരുന്ന ഒരു അവസ്ഥ. നമ്മൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഏത് ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിലുള്ള രാജ്യങ്ങളിലേക്ക് നോക്കി, നമ്മുടെ കേരളത്തിലേക്ക് തന്നെ നോക്കിയാൽ പോലും, കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനും അവരെ ഉപദ്രവിക്കുന്നതിനും ഒന്നും അമ്മമാർക്കോ അപ്പന്മാർക്കോ ഒന്നും യാതൊരു മടിയും ഇല്ലാത്ത ഒരു കാലമാണ്. അപ്പൊ ഇവിടെ നമുക്ക് ഈ ഒരു ഒരു സ്ത്രീയുടെ അവസ്ഥയിൽ നിന്നും അത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഏതായാലും ഇവരിൽ ആരാണ് നീതി ഉള്ളവളല്ലേ സത്യം പറയുന്നതെന്ന് എല്ലാവരും സംശയത്തോടെ ഇരിക്കുമ്പോൾ സലോമോൻ രാജാവ് കത്തി കൊണ്ടുവരാൻ ജീവനുള്ള കുഞ്ഞിനെ കൊല്ലുവാനായിട്ട് വിധിക്കുകയും ചെയ്യുന്നു. ആ സമയം യഥാർത്ഥമായിട്ടും ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ ആ കുഞ്ഞിനെ കൊല്ലരുതെന്ന് പറയുകയും, അങ്ങനെ അതാണ് ജീവനുള്ള കുഞ്ഞിന്റെ അമ്മ എന്ന് സലോമോൻ രാജാവ് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പൊ ഇവിടെ നമ്മള് സദൃശ്യവാക്യങ്ങൾ 25-ാം അധ്യായം 8-ാം വാക്യത്തിൽ സലോമോൻ പറയുന്നു, കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. പ്രൊവർബ്സ് 25:2. കാര്യം മറച്ചു വെക്കുന്നത് ദൈവത്തിന്റെ മഹത്വം, കാര്യം ആരായുന്നതോ രാജാക്കന്മാരുടെ മഹത്വം. അപ്പൊ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ആരായുന്നത്? ചുമ്മാ നമ്മൾ ചോദിച്ചാലല്ല, യഥാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയാണ് കാര്യം ആരായുക എന്നുള്ളതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പം ദൈവത്തോട് അത്രമാത്രം ഉച്ച ബന്ധമുള്ളത് കൊണ്ടാണ് ആ സമയത്ത് പ്രവർത്തിക്കേണ്ടത്. അത് മാനസികമായ ബുദ്ധിയേക്കാൾ ഉപരി യഥാർത്ഥമായ സത്യത്തിലേക്ക് വരെ തൂണ്ടുവാനൊക്കെ വണ്ണം ദൈവബന്ധം സലോമോൻ ഉണ്ടായിരുന്നു എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. പുറപ്പാടിന്റെ പുസ്തകം 21:35 വാക്യത്തിന് സമാനമായിട്ടുള്ള ഒരു സംഭവം കാണുന്നുണ്ട്. ഈ രണ്ട് കാളകൾ, ഒരു കാള ചത്തത, മറ്റൊരു കാള ചാവാത്തപ്പം, അത് തമ്മിൽ വഴക്കിട്ടപ്പോൾ അതിനെ കളയാനും ജീവനുള്ളതിനെ രണ്ടായിട്ട് മുറിക്കാനൊക്കെ ആവശ്യപ്പെട്ടു. അതിൽ നിന്നും അത് സമാനമായ സംഭവമാണെന്നേ ഉള്ളൂ. പക്ഷെ അതുപോലത്തെ ഒരു വിധി അല്ല ഇവിടെ സലോമോൻ നടത്തുന്ന, യഥാർത്ഥം സത്യസന്ധമായിട്ടുള്ള ഒരു വിധി നടത്തുന്നു. അപ്പൊ ഇത് സലോമോന്റെ ജ്ഞാനത്തെ എല്ലാവർക്കും മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു. അത് 28:28 വായിക്കുന്നു. രാജാവ് കൽപ്പിച്ച വിധി ഇസ്രായേലൊക്കെയും കേട്ടു. ന്യായപാലനം ചെയ്യുവാൻ ദൈവത്തിന്റെ ജ്ഞാനം രാജാവിന്റെ ഉള്ളിലുണ്ട് എന്ന് കണ്ട് അവനെ ഭയപ്പെട്ടു. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനം ഉള്ളിലുണ്ട് എന്നതുകൊണ്ട് എല്ലാവരും സലോമോനെ ഭയപ്പെട്ടു. അപ്പൊ വെറും ഒരു ലോകത്തിൻ്റെതായിട്ടുള്ള, നമ്മൾ ഇന്ന് വിചാരിക്കുന്നത് പോലെ ദൈവ വിശ്വാസികളല്ലാത്തവരായ വലിയ വലിയ ഭരണകർത്താക്കളൊക്കെ ഉണ്ട്, അങ്ങനെയുള്ള ഒരു ഭരണകർത്താവല്ല, ദൈവത്തിൽ നിന്ന് ഞാൻ ലഭിച്ച ഭരണകർത്താവായിരുന്നു സലോമോൻ. അപ്പം ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനത്തെ പറ്റി ഒത്തിരി സദർശ്യവാക്യങ്ങളിൽ ഒത്തിരി എണ്ണത്തിൽ സലോമോൻ തന്നെ പറയുന്നുണ്ട്. 7:19 ഒരു പട്ടണത്തിൽ 10 ബലശാലികളുള്ളതിനേക്കാൾ ജ്ഞാനം ജ്ഞാനിക്ക് അധിക ബലം. 8:1 ജ്ഞാനിക്ക് തുല്യനായിട്ട് ആരുള്ളൂ? കാര്യത്തിന്റെ പൊരുൾ അറിയുന്നവനാർ? മനുഷ്യന്റെ ജ്ഞാനം അവന്റെ മുഖത്തെ പ്രകാശിപ്പിക്കും, അവന്റെ മുഖത്തെ കാടിഞ്ഞ് മാറിപ്പോകുന്നു. 9:18 സാവധാനത്തിൽ പറയുന്ന ജ്ഞാനിയുടെ വചനങ്ങൾ നല്ലത്, യുദ്ധായുധങ്ങളെക്കാളും ജ്ഞാനം നല്ലത്. ജ്ഞാനം എത്രമാത്രം പവർഫുൾ ആണ്, ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന ജ്ഞാനം. ഹൈന്ദവാചിന്തയിലൊക്കെ ആണെങ്കിലും ഏറ്റവും വലിയ ജ്ഞാനം എന്ന് പറയുന്നത് ബ്രഹ്മജ്ഞാനമാണ്. ബ്രഹ്മാവിനെ, ഈശ്വരനെ നേടുന്നതാണ്, ഈശ്വരനെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥമായ ജ്ഞാനം എന്നുള്ളത്. അപ്പം ഇവിടെ സലോമോനും ഈ ഒരു ജീവിത അന്തസ്സിൽ, ഈ ഒരു ജീവിതത്തിന്റെ ആ ഒരു കാലത്തൊക്കെ വരെ ദൈവത്തെ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കിയവനാണ് നമുക്ക് കാണാൻ പറ്റും. ജീവിതത്തിൽ ബലഹീനനായി പോകുന്നു, ഈ ഒരവസ്ഥയിൽ നമുക്ക് അങ്ങനെ തിരിച്ചറിയാം. നമ്മള് കുർബാനയുടെ ഒരുക്കത്തിന്റെ, കുർബാനയിലേക്ക്, വിശുദ്ധ കുർബാനയിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. ലോകം സാധു സഹോദര രാജ ഉപേക്ഷിച്ച് യേശുവിനായി മരണം കാണിച്ച ആ വലിയ ജ്ഞാനം ലഭിച്ച ന്മാരെ പോലെ മരണം പോയി, ഈ ലോകത്തിന്റെ മരണം ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയ അവസ്ഥ, ഈ ലോകത്തിന്റെ നേട്ടങ്ങൾ ഒന്നുമല്ല എന്ന് മനസ്സിലാക്കിയ ഒരു അവസ്ഥയായിരുന്നു ഇവിടെ സലോമോൻ ഉള്ളത്. അങ്ങനെ ആ 3-ാം അധ്യായം അവസാനിക്കുകയാണ്. അതിനെ സമ്മറൈസ് ചെയ്താൽ അന്യജാതിക്കാരിയായിട്ടുള്ള വിവാഹം, അവിടെ പിന്നെ പുറജാതികളുടെ പൂജാഗിരിയിൽ ദൈവത്തിന് യാഗമർപ്പിച്ചു, പിന്നീട് ഗിബയോനിൽ മോശ സമാഗമന കൂടാരം ഉണ്ടാക്കിയ യഥാർത്ഥ ആസ്ഥാനത്ത് യഥാർത്ഥമായ പ്ലേസിൽ പോയി ദൈവത്തിന് യാഗമർപ്പിച്ചു, യഹോവയായ ദൈവത്തെ സലോമോൻ സ്നേഹിച്ചു, പിന്നെ യഹോവയായ ദൈവം ആ യാഗാർപ്പണത്തിന് ശേഷം പ്രത്യക്ഷപ്പെടുകയും വരം ചോദിച്ചുകൊള്ളുവാൻ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ സലോമോൻ തിരിച്ചറിവിന്റെ, ന്യായവും നീതിയും തിരിച്ചറിയൽ, അല്ലെങ്കിൽ തെറ്റിനെയും ശരിയെയും തമ്മിൽ തിരിച്ചറിയുന്നതിനുള്ളതായ ദൈവത്തിന്റെ ജ്ഞാനം ചോദിക്കുന്നു. അതിൽ വളരെയധികം പ്രീതിപ്പെടുന്നതായ ദൈവം ജ്ഞാനത്തോടൊപ്പം സകലവും സലോമോന്, ലോകത്തിന്റെ സമ്പത്ത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും സലോമോന് ദാനമായിട്ട് കൊടുക്കുന്നു. അതാണ് 3-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. അടുത്തത് 4-ാം അധ്യായത്തിലേക്ക് വരുന്നു. ഇങ്ങനെ വായിക്കാം. അങ്ങനെ സലോമോൻ രാജാവ് എല്ലാ ഇസ്രായേലിനും രാജാവായി. അവനുണ്ടായിരുന്ന പ്രഭുക്കന്മാർ ആരെന്നാൽ എന്ന് പറഞ്ഞ ഒരു വലിയ ലിസ്റ്റ് അവിടെ കാണുന്നുണ്ട്. നമ്മളൊന്ന് വായിക്കേണ്ട രീതി, എല്ലാവരും തന്നെത്താൻ വായിച്ചാൽ മതി. ആ പ്രഭുക്കന്മാരിൽ പുരോഹിതൻ എന്ന് പറയുന്നത് സാദോക് പുരോഹിതനാണ്, ശലോമോന്റെ പുരോഹിതൻ നമ്മൾ കണ്ടു. സാദോക്കാണ് ശലോമോനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നത്. ഇതിനിടെ സാദോക്കിന്റെ മകനായ അസറിയാവും ശലോമോന്റെ പുരോഹിതനായിട്ട്, ശലോമോന്റെ കാലത്തെ പുരോഹിതനെ, ദൈവജനത്തിന്റെ പുരോഹിതനായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അബ്യാദാരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്, പക്ഷെ അബ്യാദാരെ നമ്മൾ നീക്കം ചെയ്തതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ നാഥാൻ പ്രവാചകന്റെ മകനായ സാബൂദും ഒരു പുരോഹിതനായിരുന്നു ശലോമോന്റെ കാലത്ത്, അതോടൊപ്പം ശലോമോന്റെ സ്നേഹിതനുമായിരുന്നു എന്ന് പറയുന്നു. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ പുതിയ സേനാധിപതിയായി യോവാബിന് പകരം ബെനായാവിനെ നിയമിക്കുന്നു. പ്രധാനമന്ത്രിയായി യഹോശാഫാത്തിനെയും കാര്യക്കാരുടെ മേധാവിയായി അസറിയാവിനെയും, പിന്നീട് ക്രൈസ്റ്റ് ആയിട്ട് അതായത് രാജ്യക്കാരായിട്ട് എലീഹോരസിനെയും അഹിയാവിനെയും, രാജഗൃഹത്തിന്റെ വിചാരകനായിട്ട് അഹീഷാറിനെയും, ഉഴിയവേലക്കാരുടെ പ്രധാനിയായിട്ട് അദോനീരാമിനെയും അദ്ദേഹം നിയമിക്കുന്നു. ഇതിനകത്ത് കാണുന്ന പൊതുവായിട്ടുള്ള ഒരു കാര്യം, ദാവീദ് രാജാവിനോട് വളരെ സ്നേഹത്തോടും വിശ്വസ്തയോടും ബഹുമാനത്തോടും ആത്മാർത്ഥതയോടും പ്രവർത്തിച്ചവരായ ആ പ്രമുഖരുടെ എല്ലാം മക്കളെ അതാത് സ്ഥാനങ്ങൾ നൽകി ശലോമോൻ ബഹുമാനിക്കുന്നതായിട്ടൂടെ കാണാനായിട്ട് സാധിക്കും. പിന്നീട് 7 മുതൽ 19 വരെയുള്ള കാര്യം വാക്യങ്ങൾ, രാജാവിനും രാജഗൃഹത്തിനും ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കാൻ ശലോമോന് ഇസ്രായേലിലൊക്കെ 12 കാര്യക്കാർ ഉണ്ടായിരുന്നു. ഇനി അവരുടെ എല്ലാം പേരുകളാണ് ഈ 19-ാമത്തെ വാക്യം 7 മുതൽ 19 വരെയുള്ളതായ വാക്യങ്ങളിലൊക്കെ പറയുന്നത്. അപ്പൊ അതെന്ന് വെച്ചാൽ ആ രാജഗൃഹത്തിലേക്ക് വേണ്ടതായ ഭോജന പദാർത്ഥങ്ങൾ എത്തിച്ചു കൊടുക്കാൻ 12 കാര്യ വിചാരം, അതായത് 12 മാസത്തിൽ ഓരോ മാസവും ഓരോരുത്തരുടെ ചുമതലയാണ് രാജഗൃഹത്തിലേക്കുള്ള ഭക്ഷണം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്. അപ്പൊ അവർക്ക് നല്ലവണ്ണം അതിന് വേണ്ടതായ ഓഹരിയൊക്കെയും അദ്ദേഹം കൊടുത്തിരുന്ന സത്യവാക്യങ്ങൾ 11-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്, ഓഹരി കൊടുക്കുന്നതായിട്ട് വിലക്കാർക്ക്. അതുപോലെ തന്നെ സങ്കീർത്തനം 103-ാമത്തെ അധ്യായത്തിലൊക്കെ കാണുന്നുണ്ട് ഇങ്ങനെ ഓഹരി കൊടുക്കുന്നു. ഏതായാലും ശലോമോന്റെ 2 പെൺമക്കളെ വിവാഹം ചെയ്തവരായ ആളുകളും ഈ 12 കാര്യ വിചാരകരിൽ ഉണ്ടായിരുന്നു. ശലോമോന്റെ മകളായ സാഫത്തിന്റെ ഭർത്താവും ബെനമീനാദാവും, അതാണ് അദ്ദേഹത്തിന്റെ പേര്. പിന്നീട് ബാശമത്ത് എന്ന മകളുടെ ഭർത്താവായ അഹിമാസും ഈ 12 കാര്യ വിചാരകരിൽ ഉൾപ്പെട്ടിരുന്നു നമുക്ക് പറയാം എന്ന് മനസ്സിലാക്കാനുണ്ട്. പിന്നീട് 20 മുതൽ 28 വരെയായിട്ടുള്ളതായ ആ രാജ്യത്തിന്റെ സമൃദ്ധിയെ പറ്റിയാ പറയുന്നത്. 20 മുതൽ യഹൂദയും ഇസ്രായേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ പിന്നീട് നമുക്കറിയാം, ഇത് പിന്നീട് യഹൂദ ഇസ്രായേൽ എന്ന 2 രാജ്യങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടതിന് ശേഷം എഴുതപ്പെട്ടവയായതുകൊണ്ടായിരിക്കും ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. യഹൂദയും ഇസ്രായേലും കടൽക്കരയിലെ മണൽ പോലെ അസംഖ്യമായിരുന്നു. അവർ തിന്നുകയും കുടിക്കുകയും സന്തോഷിക്കുകയും ചെയ്തു പോകുന്നു. നദി മുതൽ ഫെലിസ്തീയ ദേശം വരെയും ഇസ്രായേലിന്റെ അതിർ വരെയുമുള്ള സകല രാജ്യങ്ങളെയും ശലോമോൻ വാണു. അവർ കപ്പം കൊണ്ടുവന്ന ശലോമോനെ അവന്റെ ജീവപര്യന്തം സേവിച്ചു. ഇനിയും ശലോമോന്റെ നിത്യ പറയുന്നുണ്ട്. അപ്പൊ വളരെ ഫലസമൃദ്ധമായിട്ടുള്ള എല്ലാ സമൃദ്ധിയും നിറഞ്ഞ ദൈവം അനുഗ്രഹിച്ചതായിട്ടുള്ള രാജ്യം, അതിന്റെ നോർത്ത് ഈസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്ന യൂഫ്രട്ടീസ് നദിയും അതിന്റെ സൗത്ത് വെസ്റ്റ് ബൗണ്ടറി എന്ന് പറയുന്ന മിസ്രയും അഥവാ ഈജിപ്തിലാണ്. എല്ലാവരെയും ശലോമോൻ വാണു. അതുപോലെ തന്നെ ചെറിയ ചെറിയ സാമന്ത രാജാക്കൻ ജീവപര്യന്തം ശലോമോന് കപ്പം കൊണ്ടുവന്നു, ശലോമോന്റെ ദാസന്മാരായിട്ട് ഭരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പൊ അത്രമാത്രം കീർത്തിപ്പെട്ട ഒരു രാജാവായിരുന്നു. സങ്കീർത്തനം 72-ാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്, നദി മുതൽ നദി വരെ കുങ്ങും ഭരിക്കട്ടെ എന്നൊക്കെ ദൈവം അനുഗ്രഹിക്കുന്നത് നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കും. പിന്നെ ആ ഒരു ഗ്ലോറി നമുക്ക് മനസ്സിലാക്കാം, എത്രമാത്രം ലക്ഷറി ലൈഫ് ആണെന്നുള്ളത്. അതായത് ചെലവ് 1 മുതൽ 30 വറ നേരിയ മാവ്, 1 മുതൽ 60 വറ സാധാരണ മാവ്, മാൻ ഇളമാവ്, പുഷ്ടി വരുത്തിയ പക്ഷികളെ തടിപ്പിച്ച 10 കാള, മേച്ചിൽപ്പുറത്തെ 10 കാള, കൂറാടുകൾ, ഇങ്ങനെയൊക്കെ ഉള്ള വളരെ വളരെ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു ലൈഫ് നയിക്കുന്നതായിട്ട് കാണുന്നു. പിന്നെ അതിൽ എല്ലായിടത്തും തിരുസ മുതൽ ഗസ വരെയും എല്ലായിടത്തും സമാധാനമായിരുന്നു എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. യെശയ്യ പ്രവാചകന്റെ പുസ്തകം 49-ാമത്തെ അധ്യായത്തിലും 53-ാമത്തെ അധ്യായത്തിലുമൊക്കെ ഇങ്ങനെയുള്ള ഒരു സമൃദ്ധി നിറഞ്ഞ ഇസ്രായേലിന്റെ അവസ്ഥയെ പറ്റി പറയുന്നുണ്ട്. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവരുടെ ഒരു ജസ്റ്റു ആകുന്ന ഒരു വീണ്ടെടുപ്പുകാരനെയാണ് അവിടെ പ്രവാചകൻ പറയുന്നത്. ഒരു ഫിസിക്കൽ ഭൗതികമായിട്ടുള്ള ഒരു പ്രതിനിധിയായിട്ട് നമുക്ക് സകല സമൃദ്ധിയും നിറഞ്ഞ ശലോമോന്റെ ഭരണകാലത്തെ കാണുവാനായിട്ട് സാധിക്കും. രണ്ട് ശമുവേൽ 8:14 പറയുന്നുണ്ട്, ദാവീദ് രാജാലം രാജ്യങ്ങളെയൊക്കെ കീഴടക്കി. ദാവീദ് ചെന്നിടത്തൊക്കെയും 2 Samuel 8:14 ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ജയം നൽകി. എന്നാൽ ആരെയും ആക്രമിച്ച് ശലോമോൻ ആരെയും ആക്രമിച്ച് കീഴടക്കാതെ വന്നില്ല. അപ്പം ദാവീദ് ചെന്നിടത്തൊക്കെയും യഹോവ അവന് ദാവീദാണ് ആക്രമിച്ച് കീഴടക്കി രാജ്യങ്ങളെ കൂട്ടിച്ചേർത്തത്. എന്നാൽ ശലോമോന് ആരെയും കീഴടക്കിയതായിട്ട് നമ്മൾ കാണുന്നില്ല. എല്ലാവരും ഇങ്ങോട്ടും കൊണ്ട കപ്പം കൊടുക്കുകയാണ്. എല്ലാവരോടും സമാധാനത്തിൽ ശലോമോൻ കഴിയുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ രക്തം നിറഞ്ഞ കൈ ആയതുകൊണ്ടാണ് ഹോവയായതിനെ കൊണ്ട് തന്റെ ദേവാലയം പണിയിക്കാതിരുന്നറിയാം. അപ്പം ദാവീദിന്റെ രാജ്യഭരണത്തെ പറ്റിയോ അല്ലെ രാജ്യത്വത്തെ പറ്റിയോ ജീവിതത്തെ പറ്റിയോ ഒക്കെ ഉള്ള ശലോമോന്റെ ഫിലോസഫി ഒരു ഡിഫറെന്റ് ആണ്. പ്രസംഗിയൊക്കെ വായിക്കുമ്പം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മരത്തിന്റെ വ്യർത്ഥതയെ പറ്റിയൊക്കെ സ്വാപ്രസംഗി പറയുന്നു. സ്വാപ്രസംഗിയുടെ പുസ്തകം 2:24 നമ്മൾ പറയുന്നുണ്ട്. ഡിഫറെന്റ് ഫിലോസഫിയാണ് അത്. ആ മായയെ അദ്ദേഹം ഈ ലോകത്തിന്റെ മായ യഥാർത്ഥമായിട്ട് മനസ്സിലാക്കി. സുദർശവാസങ്ങൾ 23:3 പറയുന്നുപ്പാനാകേണ്ടതിന് പണിപ്പെടരുത്, അതിനായുള്ള ബുദ്ധി വിട്ടുകളയുക. നിന്റെ ദൃഷ്ടി ധനത്തിന്മേൽ പതിക്കുന്നത് എന്തിന്? അപ്പം ഈ ഒരു അവസ്ഥയെ പറ്റി നമ്മള് സ്വർച്ച വാക്യങ്ങളിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നു. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോ 26 ശലോമോൻ തന്റെ ബേർഷേബ ഓരോരുത്തരും മുന്തിരിവള്ളിയുടെ കീഴിലും മത്തുവൃക്ഷത്തിന് കീഴിലും നിർഭയമസ്തി എല്ലാ ധനസമൃദ്ധിയും പ്രകൃതി സമ്പത്ത് കൊണ്ടൊക്കെ നിറഞ്ഞതായ രാജ്യം. ശലോമോൻ തന്റെ രഥങ്ങൾക്ക് 40,000 കുതിരലായവും 50,000 കുതിരസേവകരും ഉണ്ടായിരുന്നു. കാര്യക്കാരന്മാർ ഓരോരുത്തർ ഒരു മാസത്തേക്ക് ശലോമോൻ രാജാവിന്റെ പന്തിഭോജനത്തിന് കൂടുന്ന എല്ലാവർക്കും വേണ്ട ഭോജന പദാർത്ഥങ്ങൾ കുറവ് കൂടാതെ എത്തിച്ചു കൊടുക്കും. അപ്പൊ രാജ്യത്തെ സേവനം ചെയ്യുന്നതായ മനുഷ്യർ രാജഗൃഹത്തിലൊക്കെയും സേവനം ചെയ്യുന്നതായ എല്ലാവർക്കും ആവശ്യത്തിന് ഭക്ഷണങ്ങളും പണവും ഒക്കെ കൊടുക്കുന്ന ഒരു സമ്പൽ സമൃദ്ധി നിറഞ്ഞതായ രാജ്യം. അവർ കുതിരകൾക്കും തുരകങ്ങൾക്കും വേണ്ടുന്ന യവവും വൈക്കോലും താന്താന്റെ മുറപ്രകാരം ഇരിക്കുന്ന സ്ഥലങ്ങളിൽ എത്തിച്ചു കൊടുക്കും. ദൈവം ശലോമോന് ഏറ്റവും വളരെ ജ്ഞാനവും ബുദ്ധിയും കടൽക്കരയിലെ മണൽ പോലെ ഹൃദയ വിശാലതയും കൊടുത്തു. ഹൃദയ വിശാലത കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അപ്പൊ സകലവും തികഞ്ഞിരിക്കുന്നതായ അവസ്ഥയിൽ തന്നെ ശലോമോൻ നല്ല മനസ്സോടുകൂടി മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരിയായിട്ട് കാണും. നമ്മള് എസ്തറിന്റെ പുസ്തകമുണ്ട്, അദ്ദേഹത്തിൽ ശൂശൻ രാജധാനിയെ പറ്റിയും ഇങ്ങനെ പറയുന്നുണ്ട്. എല്ലാം ഐശ്വര്യം നിറഞ്ഞ പ്രതാപം നിറഞ്ഞ വിരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നതായ ഒരു രാജ്യത്തെ പറ്റി നമുക്ക് അവിടെ വായിക്കുന്നുണ്ട്. തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോ യഹോവയുടെ ജ്ഞാനത്തെ പറ്റി, ശലോമോന്റെ ജ്ഞാനത്തെ പറ്റിയാ പറയുന്നത്. മഹത്വത്തിന്റെ കാരണം യഹോവ കൊടുത്ത ജ്ഞാനമായിരുന്നു. അവന്റെ അറിവ്, അവന്റെ ചരിത്രജ്ഞാനം, അവന്റെ ക്ഷിപ്രമായിട്ടുള്ള മനസ്സിലാക്കാനുള്ള കഴിവ്, ഓർമ്മശക്തി സ്ഥാപിക്കുന്നതിനുള്ളതായ ഒന്നും കാണാത്ത വലിയ കാര്യങ്ങൾ ശലോമോനൻ കണ്ടു. കാരണം ദൈവത്തിന്റെ ദാനമായ ജ്ഞാനമായിരുന്നു. മനുഷ്യന്റെ ഹൃദയപരമാർത്ഥം കൊണ്ട് അവന് എന്തു ഫലം? സഭാപ്രസംഗി 2:22 പറയുന്നുണ്ട്. ഇതൊക്കെ ദൈവത്തിന്റെ ജ്ഞാനത്തിന് മാത്രമേ പ്രാധാന്യം. അങ്ങനെ അവൻ 3000 സദർശവാക്യങ്ങൾ പറഞ്ഞു. അവൻ അവിടെ ഉള്ളതായ ചില ഫിലോസഫേഴ്സിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്, പേര് പറയുന്നു. അതുപോലെ തന്നെ ഏതാനും ഇവരെ പറ്റി 1 ദിനവൃത്താന്തം 15:5 5:5 ഈ ഫിലോസഫേഴ്സിന്റെ ഒക്കെ പേരുകൾ നോക്കി അന്നത്തെ പേര് കേട്ടതായ തത്വചിന്തകരും അറിവുള്ളവരുമായ വ്യക്തികൾ, അവരുടെ ഒന്നും ജ്ഞാനം ശലോമോന്റെ ജ്ഞാനത്തിന്റെ അടുത്ത് നോക്കുമ്പോൾ ഒന്നും അല്ലായിരുന്നു എന്നവിടെ പറയുന്നുണ്ട്. ഞാൻ വായിക്കാം. സകല മനുഷ്യരെക്കാളും എസ്രാഹിനായ ഏതാൻ, മഹോലിന്റെ പുത്രന്മാരായ ഹേമാൻ, കൽക്കോൽ, ദർദ എന്നിവരെക്കാളും അവൻ ജ്ഞാനിയായിരുന്നു. അവന്റെ കീർത്തി ചുറ്റുമുള്ള സകല ജാതികളിലും പരന്നു. അവൻ 3000 സരസ്വവാക്യം പറഞ്ഞു. അവന്റെ ഗീതങ്ങൾ 1005 ആയിരുന്നു. ലബാനൂന്റെ ദേവദാരി മുതൽ ചുവരിന്മേൽ മുളക്കുന്ന ഈസോപ്പ് വരെയുള്ള വൃക്ഷാദികളെ കുറിച്ചും മൃഗം, പക്ഷി, ഇഴജാതി, മത്സ്യം എന്നിവയെ കുറിച്ചും അവൻ പ്രസ്താവിച്ചു. ശലോമോന്റെ ജ്ഞാനത്തെ പറ്റി കേട്ട സകല ഭൂപാലകന്മാരുടെ അടുക്കൽ നിന്ന് നാനാജാതിക്കാരായ പലരും അവന്റെ ജ്ഞാനം കേൾപ്പാനായിട്ട് വന്നു. അപ്പം എല്ലാ കാര്യ വൃക്ഷങ്ങളെ പറ്റിനെ പറ്റിയും ശലോമോന് വളരെ അറിവുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. സുഹൃത്തുവാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കൂടെ പറഞ്ഞുകൊണ്ട് ആ ചാപ്റ്ററും അവസാനിപ്പിക്കുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ ഒന്ന് സമ്മറൈസ് ചെയ്താൽ സലോമന്റെ ഓഫീസ് ബെയറേഴ്സിനെ പറ്റിയൊക്കെ ആദ്യം പറയുന്നത്, പിന്നെ അരമനയിലെ ഭരണ സംവിധാനം, എന്റെ ഭക്ഷണ സംവിധാനത്തെ പറ്റി പറയുന്നു, പിന്നെ ജനങ്ങളുടെ സമൃദ്ധിയെ പറ്റിയും രാജാവിന്റെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ളതായ ബന്ധം എല്ലാവരും ബഹുമാനിക്കുകയും കപ്പം കൊടുക്കുകയും ചെയ്തു വന്നിരുന്നു. പിന്നെ സലോമന്റെ സൈന്യബലത്തെ, കുതിരകളുടെ എണ്ണ ഒക്കെ പറയുന്നു, സലോമന്റെ സൈന്യബലത്തെ പറ്റി പറയുന്നു. പിന്നെ ശലോമോന്റെ ജ്ഞാനം, അത് നിമിത്തമായിട്ട് ലഭിക്കുന്നതായ കീർത്തി, ഇതിനെ പറ്റിയും പറഞ്ഞുകൊണ്ട് 4-ാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. നമുക്ക് ഇന്ന് 5-ാമത്തെ ചാപ്റ്ററിലേക്ക് കടക്കുവാനായിട്ട് സമയമില്ല. ഞാൻ ഒരു ചെറിയ കഥ പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് അവസാനിപ്പിക്കാം. ശലോമോന്റെ ജ്ഞാനത്തെ പറ്റി മനസ്സിലാക്കുവാനായിട്ട് എത്യോപ്യയിലെ ഷേബ രാജ്ഞി വന്നായിട്ട് നമ്മൾ പിന്നീടുള്ളതായ ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ട്. അപ്പൊ ശലോമോന്റെ ജ്ഞാനം ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഷേബ രാജ്ഞി ഒന്ന് പരിശ്രമിക്കുന്നു. രണ്ട് തരത്തിലുള്ള ഫ്ലവർ വാസുകൾ കൊണ്ട് ശലോമോന്റെ ആ കൊട്ടാരത്തിനകത്ത് അവർ കൊണ്ടുവന്നിട്ട് പറയുകയാണ്, ഇതിലേതാണ്? അത് ആ കൃത്രിമമായിട്ടുണ്ടാക്കിയത് പൂക്കൾ നിറഞ്ഞ പൂക്കള് അതുപോലെ തന്നെ ഒറിജിനലായിട്ടുള്ളത് പോലെ തന്നെ ഇരുന്നു. അപ്പൊ രാജ്ഞി ഇതിലേതാണ് ഒറിജിനൽ എന്ന് കണ്ടുപിടിക്കണോന്ന് പറഞ്ഞു. വളരെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമാണ്. രാജകൊട്ടാരത്തിലുള്ള എല്ലാവർക്കും അത് വളരെ വിഷമം പിടിച്ചതായിട്ട് തോന്നി. രാജാവിനെ എല്ലാവരും വെച്ച് നോക്കി രാജാവിന്റെ കണ്ണിലേക്ക്, എന്താണ് രാജാവ് പറയുന്നത്? അപ്പൊ രാജാവ് തന്റെ സേവകരോട് പറഞ്ഞു, ഈ രണ്ട് സവർവാസുകളും എടുത്തുകൊണ്ടുപോയി പുറത്ത് മുറ്റത്ത് വെക്കുക എന്ന് പറഞ്ഞു. അവരത് കൊണ്ടുപോയി വെച്ചു. നിമിഷങ്ങൾക്കുള്ളിൽ ആ യഥാർത്ഥമായിട്ടുള്ള ആ പൂക്കളിലേക്ക് ധാരാളം വണ്ടുകൾ, തേനീച്ചകളൊക്കെ തേൻ കുടിക്കുവാൻ വേണ്ടി വന്നു. അങ്ങനെ യഥാർത്ഥത്തിലുള്ള ഫ്ലവേഴ്സ് ഏതൊക്കെ എന്ന് വളരെ കൃത്യമായിട്ട് പെട്ടെന്ന് തന്നെ രാജാവ് പറഞ്ഞു. അങ്ങനെ ശേബ രാജ്ഞി ദേശത്തിന്റെ ബുദ്ധിയിൽ അത്ഭുതം പ്രകടിപ്പിച്ചു കൊണ്ടുപോയതായിട്ട് ഇങ്ങനെ ഒരു കഥ വായിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ജ്ഞാനത്തിന്റെ ഉറവിടം യഹോവയായ ദൈവമെന്ന് ശലോമോൻ തന്നെ മനസ്സിലാക്കിയിരുന്നു. അങ്ങനെ വളരെ കീർത്തികെട്ടവനായ ഒരു ഒരു ചക്രവർത്തിയായിട്ട് തന്നെ ശലോമോൻ ഭരിച്ചു. നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം.
ക്ലിയർ ആയിരുന്നു, കേക്കായിരുന്നു. പക്ഷെ നമുക്ക് അച്ഛന്റെ ലൈൻ ഒന്ന് തുറപ്പിക്കണം. അതിനോട് പറഞ്ഞേ അതെന്താ പ്രശ്നം എന്നുള്ളത്.
ഞാനിപ്പോ ഇതിനകത്ത് നോക്കി ടെലികോൺഫറൻസും ഡയസിന്റെ ഒക്കെ വരുന്നത് കൊണ്ട് ഇത് US ലൈൻ ഒക്കെ കിട്ടുന്നുണ്ട്. വിജയം വിളിച്ചായിരുന്നു, വിളിച്ചായിരുന്നു. പക്ഷെ ഇത് എനിക്കറിയത്തില്ല, ഇത് ബ്ലോക്ക് ആയിട്ട് പോയി.
ആ മനുവിനോട് പറയാം, തുറന്നു തരും. കൊച്ചുമേ വളരെയധികം നന്ദി. നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ക്ലാസ്. അതുപോലെ നാളെ നമുക്ക് PCRS ക്ലാസ് ആയിരിക്കും. ഏൻഷ്യൻ ഫാദേഴ്സിനെ കുറിച്ചായിരിക്കും പഠിപ്പിക്കുന്നത്. അതിന് ആർട്ടിക്കിൾസ് നേരത്തെ അയച്ചു തന്നിട്ടുണ്ട്. അത് കിട്ടാതെ ആരെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ഡയസിഷൻ വെബ്സൈറ്റില്, മത്തമറിയം സമാജത്തിന്റെ വെബ്സൈറ്റില് ഈ ഏൻഷ്യൻ ഫാദേഴ്സിന്റെ ആർട്ടിക്കിൾസ് ഇട്ടിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കയറി എടുക്കാം. പ്രിന്റ് ചെയ്യണമെങ്കിൽ എടുക്കുകയും ചെയ്യാം. ആർക്കും കിട്ടാനുണ്ടെങ്കിൽ നാളെ അത് പ്രിന്റ് ചെയ്ത് കൈ വെച്ചുകൊണ്ട് വേണം ക്ലാസ് എടുക്കാൻ. അച്ഛൻ അതിൽ നിന്നായിരിക്കും പഠിപ്പിക്കുന്നത്. ശരി,
ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ള നിന്റെ തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. ശുദ്ധമുള്ള റൂഹാ, ശുദ്ധമുള്ള നിന്റെ കുടിയിലുള്ള സ്വനങ്ങളാദ്യങ്ങളെ ദൈവമായ കർത്താവെ, നിരൂപിതരെല്ലാ സ്നേഹത്തിനും നിന്റെ ദൈവത്തിന്റെ ഞങ്ങളെ മറച്ചുകൊള്ളണമേ. ദൈവമായ കർത്താവെ, കൃപയിൽ സമർപ്പിക്കുന്നു എന്റെ ഗ്രഹത്തോട് ഒത്തുചേരുവാൻ തക്ക ഒന്ന് സ്വർഗം സഹായിച്ചു എടുത്ത കൃപയ്ക്കായിരുന്നു സ്തോത്രം. ദൈവം എവിടുന്ന് നയിച്ചു ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ക്ലാസ് നയിപ്പാണ്ടക്കോണം പ്രിയദാസി ശക്തീകരിച്ച കൃപക്കായിട്ട് സ്തോത്രം. ദൈവമേ അനുഗ്രഹത്തോടെ നിൽക്കുവാൻ സ്വർഗം സഹായിക്കണമേ. പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെടണമേ. ദൈവമേ വിവിധ സ്ഥലങ്ങളിലിരുന്ന് ഇന്നത്തെ ക്ലാസ്സിനെ സംബന്ധിച്ച് എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ സമർപ്പണത്തെയും അവരുടെ മനസ്സുകളെയും അവരുടെ ചിന്തകളെയും സ്വർഗം അനുഗ്രഹിക്കണമേ. 30 or 100 മിനിറ്റ് ആയിട്ട് നിന്ന് വാഴുകളെ പ്രാപിക്കാൻ തക്കുന്ന സ്വർഗം സഹായിക്കണമേ. ഞങ്ങൾ പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ ബലവത്താക്കി തീർക്കുവാൻ സ്വർഗം സഹായിക്കണമേ. വിവിധ ദിവസങ്ങളിൽ ഞാൻ ക്ലാസ് നയിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രഭുവിന്റെ പുതിയണമേ. നാളത്തെ ദിവസത്തെ ക്ലാസ്സിനെ ഓർക്കുന്നു. പരസ്പരം പ്രസ്ഥാന സമൃദ്ധമായിട്ട് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാന ദിവസം വിപുലപ്പെട്ടതായി തീരുവാൻ സഹായിക്കണമേ. യൂണിറ്റ് തലങ്ങളിലുള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ അവധികാലമൊക്കെ വരുന്നു. ദൈവമേ അനുഗ്രഹത്തോട് ചില ഒഴിപ്പാൻ ഭക്ഷണം ദൈവയുടെ ആക്കണമേ. നാട്ടിലോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വഴിയാത്രയിലൊക്കെ ഈ കാവല സാന്നിധ്യവും ഉണ്ടാകണമേ. രോഗത്തിലും ക്ഷീണത്തിലുമായിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മനോവിഷമത്തിലായിരിക്കുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നതിന്റെ കൃപയോട് കൂടിയണമേ. രാത്രിയിലോടത്തെ കൃപ ഞങ്ങൾക്ക് കൂട്ടായിരിക്കണമേ. ഞങ്ങളുടെ രജിസ്റ്റർ എല്ലാവരുമായുള്ള പ്രവർത്തനങ്ങളെയും കൃപ അനുഗ്രഹിക്കണമേ. വിവിധ നിലകളിൽ നേതൃത്വം നൽകുന്നവർ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആയിരിക്കുന്ന കൃപകൊണ്ട് ഞങ്ങൾ എത്താങ്ങ് നടത്തണമേ. പരിശുദ്ധന്മാരെ ശുദ്ധമതികളെ ഞങ്ങൾക്കൊണ്ട് ഉപേക്ഷിക്കണമേ. സകലത്തിലുപരിയായ പരിശുദ്ധർമ്മയുടെ മധ്യസ്ഥ അനുഗ്രഹമായി കാവലായ കോട്ടയെ ഞങ്ങൾക്ക് കൂട്ടിയിരിക്കണമേ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിർവേശിച്ച ദ്രൂഹായി ആളം സുദിപ്പനായിട്ട് തന്നെ. ആമേൻ.
ആമേൻ. ഗുഡ് നൈറ്റ് എവരിവൺ. താങ്ക് യു.
ഓക്കെ. താങ്ക് യു. ബൈ.